ശാസ്ത്രവും കവിതയും വ്യത്യസ്തമാണ്. മിത്തുകൾ കള്ളക്കഥയാണെന്ന് ശാസ്ത്രം പറയും. പക്ഷേ സത്യത്തിൻ്റെ പ്രതിനിധീകരണമാണ് പുരാവൃത്തമെന്ന് കവി കാണുന്നു. സാമാന്യ തത്വങ്ങളിൽ ശ്രദ്ധിക്കുന്ന ശാസ്ത്രം വിശേഷങ്ങളെ വിഗണിക്കുന്നു. വിശേഷങ്ങളിൽ കവിത ശ്രദ്ധിക്കുന്നു. വസ്തുക്കളുടെ പ്രായോഗികതയിൽ കവിക്ക് താല്പര്യമില്ല. തൃഷ്ണവിഹീനമായ ജ്ഞാനത്തിലേക്കാണ് കവിചേതനയുടെ സഞ്ചാരം. ആന്തരിക സത്തകളെയാണ് കവി ധ്യാനിക്കുന്നത്. കവിത വായനക്കാർക്ക് ലാവണ്യാത്മക സംതൃപ്തി പ്രദാനം ചെയ്യുന്നു. കവി സ്വയം സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. സോപയോഗാശയങ്ങളിൽ നിന്നും സദാശിന്തകരായി നിന്നും കവി മുക്തനാണെന്ന് റാൻസ് പ്രഖ്യാപിക്കുന്നു. കലാപരമായ ഫലസിദ്ധിയിൽ മാത്രമേ അയാൾക്ക് താല്പര്യമുള്ളൂ. പഴയ കവിത ആശയങ്ങളുടെ കവിതയാണ്, പുതിയ കവിത വസ്തുസാക്ഷരത്തിൻ്റെ കവിതയാണ്. അതുകൊണ്ട് ആധുനിക കവിത വിക്ടോറിയൻ കവിതയെ അപേക്ഷിച്ച് സുന്ദരതരമാണ്. കവിതയുടെ ഘടനയുടെ വിശകലനത്തിലാണ് നിരൂപകൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കവിതയുടെ ടെക്സ്റ്ററിൻ്റെ ആസ്വാദനം പിന്നീട് മാത്രമാണ് നടക്കേണ്ടത്. ഘടനാ വിമർശകൻ മാത്രമാണ് കവിതാ വിമർശകൻ. പക്ഷേ അത്രമാത്രം പോരാ, മെറ്റഫറിലും മറ്റും നിരൂപക ശ്രദ്ധ പതിയണം. കവിതയ്ക്കുള്ളിലെ ദ്വിതീയ കവിതയാണ് രൂപകം. കൃതിക്കുള്ളിലാണ് നിരൂപകൻ നിലയുറപ്പിക്കേണ്ടത്. ആരാധകനായി പോയതുമൂലം TS എലിയട്ട് കൃതിയിൽ നിന്നും തെന്നിപ്പോകുന്നു. മുന്നോട്ട് നോക്കുന്നതിന് പകരം എലിയട്ട് പിന്നോട്ട് നോക്കുന്നു. കവിത വികാരത്തിൻ്റെ രീതിയാണ്, യുക്തിയുടെ രീതിയല്ല അനുവർത്തിക്കുന്നത്. കവിതയുടെ അപഗ്രഥനം പലരും ഭാഷാശാസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങിയ കാലത്താണ് റാൻസം നിരൂപകൻ എന്ന നിലയിൽ തിളങ്ങി നിന്നത്. പേജ് 229. നോവൽ ശൈലിയുടെ വിശകലനത്തിനും ഭാഷാശാസ്ത്രം ഉപയുക്തമാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അലൻ ടേറ്റ് സാഹിത്യത്തെ ചരിത്രത്തോടും സമൂഹശാസ്ത്രത്തോടും ഇതര വിജ്ഞാനങ്ങളോടും അന്വയിക്കുന്ന സിദ്ധാന്തങ്ങളിൽ രമിക്കാൻ അലൻ ടേറ്റ് ഒരിക്കലും തയ്യാറല്ല. നിരൂപകൻ കവിതയിൽ തന്നെ ധ്യാനസ്ഥനാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുക. ഇതിങ്ങനെയായതെങ്ങനെ? ഇതെങ്ങനെ ആകാമായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾ നിരൂപകൻ ഉന്നയിച്ചുകൂടാ. ഏതെങ്കിലും ഒരു തത്വത്തിൻ്റെ സ്ഥിരീകരണമല്ല കവിതയുടെ ലക്ഷ്യം. ആ മട്ടിലും ചിലർ എഴുതുന്നുണ്ടാവാം, പക്ഷേ അത് വെറും പ്രചാരണം മാത്രമായിരിക്കുകയേ ഉള്ളൂ. ആശയങ്ങൾ കവിതയ്ക്ക് അന്യമാണെന്ന ധാരണ അലൻ ടേറ്റിന് ഇല്ല. ജനതയുടെ ആശയങ്ങളും വിശ്വാസങ്ങളും കവിതയിൽ കടന്നുവരും. അത് കവിതയിലേക്ക് വായനക്കാരനെ ക്ഷണിക്കുന്നു. അവ ആധുനിക കാലത്താകട്ടെ പൊതുവായി സ്വീകരിക്കപ്പെടുന്ന ആശയങ്ങളും വിശ്വാസങ്ങളും ഇല്ലെന്നു തന്നെ പറയാം. തന്മൂലം ആധുനിക കല അമൂർത്തമായി തീരുന്നു. ചുരുക്കത്തിൽ, പാരമ്പര്യവാദിയായ എലിയട്ടിനെ അംഗീകരിക്കുകയാണ് അലൻ ഗേറ്റ്. പക്ഷേ വലിയ കവയിൽ സദാ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പാരമ്പര്യവും പരീക്ഷണവും തമ്മിലുള്ള വടം വലിയാണത്. ഈ സംഘർഷത്തിൻ്റെ അനുരഞ്ജനം കവിയുടെ ബാധ്യതയാണ്. സംഘർഷം അലൻ ടേറ്റിൻ്റെ ഒരു മുഖ്യ കാവ്യതത്വം മാത്രമേ. കവിതയ്ക്ക് രണ്ട് തരം അർത്ഥങ്ങളുണ്ടെന്ന് അദ്ദേഹം സ്പഷ്ടമാക്കുന്നു. വാച്യവും ലക്ഷണവുമാണവ. വാച്യത്തെ എക്സ്റ്റെൻഷൻ എന്നും ലക്ഷ്യത്തെ ഇൻറ്റൻഷൻ എന്നുമാണ് അലൻ ടേറ്റ് വിശേഷിപ്പിക്കുന്നത്. ഇവ രണ്ടും തമ്മിലുള്ള സന്തുലനമാണ് കവിതയ്ക്ക് അർത്ഥം പകരുന്നതെന്ന് അദ്ദേഹം സിദ്ധാന്തിക്കുന്നുണ്ട്. എല്ലാ നവനിരൂപകരുടെയും പേരുകൾ ഈ അവലോകനത്തിൽ ഉൾപ്പെടുത്താനാവില്ല. കവിതയെ ഒരു സ്വനിബന്ധ വസ്തുവായി കാണുന്നവരാണ് ആധുനികർ. പാഠവിമർശകരാണവർ അഭിരമിക്കുന്നത്. പ്രഖ്യാതരായ ചില നവവിമർശകരെ പറ്റി തുടർന്നുള്ള അധ്യായങ്ങളിൽ വിവരിക്കും. 40. TS എലിയട്ട്. വിശ്വസാഹിത്യത്തിൽ ആകമാനം അനിരുദ്ധമായ സ്വാധീനശക്തി ചെലുത്താൻ കഴിഞ്ഞ ആധുനിക വിമർശകൻ TS എലിയട്ടാണ്. കവിതയും വിമർശനവും ഭാവുകത്വത്തിൻ്റെ രണ്ട് രീതികളിലുള്ള പ്രകാശനമാണെന്ന് അദ്ദേഹം ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. ഒരു നല്ല കവിക്ക് മാത്രമേ നല്ല നിരൂപകനാകാനും സാധിക്കൂ. ഈ സ്വയം തെളിയിച്ച കവി നിരൂപകനാണല്ലോ എലിയട്ട്. പേജ് 230. അച്ചടക്കം, വ്യവസ്ഥിതത്വം, പ്രാമാണികത്വം, പാരമ്പര്യം, സംഘടന മുതലായ ആദർശങ്ങളുടെ വക്താവായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിൽ ക്ലാസിസ്റ്റും മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കുമാണ് താനെന്ന് 1928 എലിയട്ട് പ്രസ്താവിക്കുകയുണ്ടായി. ആധുനികതയുടെ ശക്തനായ പ്രയോക്താവായിരുന്നു കൊണ്ട് തന്നെ ക്ലാസിസ്റ്റിനെ സദാംശങ്ങൾ അദ്ദേഹം സാംശീകരിക്കുന്നുണ്ട്. കാൽപ്പനിക സിദ്ധാന്തത അതിൻ്റെ മറുചേരിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കവിതയെ പുനർനിർവചിക്കുന്നത്. ഒരാന്തരിക ശബ്ദത്തിൻ്റെ അനുഗാമിയാണ് കവിയെന്ന് കാൽപ്പനികർ വിശ്വസിച്ചിരുന്നു. കവി വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമാണ് കവിതയെന്ന് അവർ കരുതി. കവികൾ അതിരില്ലാതെ സ്വാതന്ത്ര്യം അനുഭവിച്ച കാലമാണ് കാൽപ്പനികതയുടെ. പാരമ്പര്യത്തോട് കാൽപ്പനികർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. സാധ്യതകളുടെ അപരിമിതമായ ഒരു ശേഖരമാണ് മനുഷ്യനെന്നും ആവശ്യമായ അവൻ നല്ലവനാണെന്നും കാൽപ്പനികർ വിശ്വസിച്ചു. മനുഷ്യ സ്വഭാവമല്ല, സാമൂഹികവും രാഷ്ട്രതന്ത്രപരവും മതപരവുമായ സ്ഥാപനങ്ങളാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തെ തടവിലിടുന്നതെന്ന് അവർ കരുതി. കാൽപ്പനികതാ വിദ്യുത മനോഭാവമാണ് എഡിയട്ടിൻ്റെ സാഹിത്യ സമീപനത്തെ നിർണയിച്ചതെന്ന് പറയാം. മനുഷ്യൻ്റെ അവശ്യ നന്മയെ നിരാകരിച്ച ടി എ ഹ്യൂമാണ് എലിയട്ടിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. മനുഷ്യന് ഒരിക്കലും പരിപൂർണനാകാനാവില്ലെന്ന് ഹ്യൂമിൻ്റെ പ്രസ്താവന ബോദ്ലിയറെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുക പോലും ചെയ്യുന്നുണ്ട്. എസ്ര പൗണ്ടും എലിയട്ടിനെ ആഴത്തിൽ സ്വാധീനിച്ചു. കാൽപ്പനിക വിരുദ്ധ മനോഭാവം ഉള്ളിയുറക്കുന്നതിന് ഈ സ്വാധീനങ്ങൾ സഹായകമായി. റൊമാൻറ്റിക് കവികളുടെ പ്രദർശനപരമായ പദ്യങ്ങൾ ഇല്ലാത്ത ആഭിജാത്യം ക്ലാസിക്കൽ പദ്ധതിയിൽപ്പെട്ട കവിതകളിൽ അദ്ദേഹം ദർശിച്ചു. പാരമ്പര്യവും നിർവ്യക്തിത്വവും. 1919 എലിയട്ടിൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന ലേഖനം പുറത്തുവരുന്നത്. പ്രസ്തുത ലേഖനത്തിൽ പാരമ്പര്യ ദർശനവും കലയെ സംബന്ധിച്ച നിർവൈക്ത നിരീക്ഷണവും സമന്വയിക്കപ്പെടുന്നു. കവിത നിർവൈക്തമാണ്, കലയിലെ വികാരം നിർവൈക്തമാണെന്ന് പറയുമ്പോൾ പൗരസ്ത്യരുടെ സാധാരീകരണ തത്വത്തിൻ്റെ അടുത്തെത്തുകയാണ് എലിയട്ട്. കവിത കവിവ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ലെന്ന് അദ്ദേഹം വിധിക്കുന്നു. വൈയക്തിക അനുഭവങ്ങളുടെ ബാഹ്യീകരണമാണ് കവിത എന്ന കാൽപ്പനിക ദർശനത്തിൻ്റെ തിരസ്കാരമാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന ഉപന്യാസം. വ്യക്തിത്വത്തിൻ്റെ സമ്പൂർണമായ അടി നിന്നാണ് കവിതയുടെ ജനനം എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. വേർഡ്സ്വർത്തിയൻ കാവ്യനിർവചനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് എലിയട്ട് കവിതയെ പുനർനിർവചിക്കുന്നത്. ആ നിർവചനം അതേപടി ഉദ്ധരിക്കാം. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻ ബട്ട് അൻ എസ്കേപ്പ് ഫ്രം ഇമോഷൻ. ഇറ്റ് ഈസ് നോട്ട് എ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് അൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. പേജ് 231. വികാരത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നുമുള്ള രക്ഷ നേടലാണ് കവിതയെന്ന് പറയുമ്പോൾ എലിയട്ട് എന്താവും ഉദ്ദേശിക്കുന്നത്? കവിത ഒരു നിർവികാര വസ്തുവാണെന്ന് അദ്ദേഹം വിവക്ഷിക്കുന്നതേയില്ല. കലാനിർമ്മാണ പ്രക്രിയയും നിർവ്യക്തീകരണ പ്രക്രിയയ്ക്കും ആണ്. കവിതയ്ക്ക് വേണ്ടി സ്വയം കവി കീഴടങ്ങി കൊടുക്കുന്നു. നിരന്തരമായ ആത്മബലിയും വ്യക്തിത്വത്തിൻ്റെ അനുസ്യൂതനഹനവുമാണ് കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്. കവിത പ്രചോദനമല്ല, സംഘാടനമാണ്. വിഭിന്നമായ അനുഭൂതികളും വികാരങ്ങളും കവിചിത്തത്തിൽ സഞ്ചിതമായിരിക്കുന്നു. അവയിൽ നിന്നും ഒരു നവ്യരൂപം ഉരുത്തിരിയാൻ കാരണമായി തീരുകയാണ് കവി. ആവിഷ്കരണം എന്ന കാൽപ്പനിക പരികൽപ്പനയുടെ നിരാകാരമാണ് എലിയട്ടിൻ്റെ കാവ്യസിദ്ധാന്തം. നിർവ്യക്തീകരണത്തിലൂടെ കലാശാസ്ത്രത്തിൻ്റെ അവസ്ഥയെ സമീപിക്കുന്നു. കലയിലെ നിർവ്യക്തീകരണവും പാരമ്പര്യ ബന്ധവും സ്പഷ്ടമാക്കുന്നതിന് എലിയട്ട് ഒരു രാസപ്രക്രിയയുടെ ദൃഷ്ടാന്തം സ്വീകരിക്കുന്നുണ്ട്. ഓക്സിജനും സൾഫർ ഡയോക്സൈഡും ഒരു പ്ലാറ്റിനം ഫിലമെൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ മിശ്രണം ചെയ്ത് നടത്തുന്ന രാസപരീക്ഷണമാണ് എലിയട്ട് സ്വീകരിക്കുന്ന ദൃഷ്ടാന്തം. മേൽപ്പറഞ്ഞ രണ്ട് വാതകങ്ങളും പ്ലാറ്റിനം ഫിലമെൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ രാസപ്രക്രിയയ്ക്ക് വിധേയമാവുകയും തൽഫലമായി സൾഫർ ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. പ്ലാറ്റിനത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ രാസപ്രവർത്തനം നടക്കൂ. അതേസമയം പുതുതായി രൂപം കൊണ്ട ആസിഡിൽ പ്ലാറ്റിനത്തിന് യാതൊരു ലക്ഷണവും കണ്ടെത്താനാവില്ല. പ്ലാറ്റിനം മാറ്റത്തിന് വിധേയമാകുന്നില്ല, കാരണം പ്ലാറ്റിനം ഒരു കാറ്റലിസ്റ്റാണ്. അതുപോലെ കവിയുടെ മനസ്സും ഒരു രസതത്വരകമാണ്. കലാരചയിതാവായ മനുഷ്യനും ജീവിതം അനുഭവിക്കുന്ന മനുഷ്യനും ഒരു വ്യക്തിയിൽ തന്നെ വേർതിരിഞ്ഞു നിൽക്കുന്ന രണ്ട് സ്വത്വങ്ങളാകുന്നു. കാവ്യസാമഗ്രികളായ വൈകാരിക ഭാവങ്ങൾ മേൽപ്പറഞ്ഞ പ്രകാരത്തിൽ രാസപരിണാമത്തിന് വിധേയമാക്കി സ്വയം അതിൽ ലയിക്കാതെ അബാധിതനായി നിൽക്കുന്നവനാണ് കവി.